ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം ശ്രീ അജയ് രാംദാസ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം ഡിജു, താങ്ക് യു.
ശ്രീ അജയ് രാംദാസ്, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ 69% വീട്ടമ്മമാരും ഗാർഹിക പീഡനം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് അത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല, അത് ഉണ്ടാകുന്നതിൽ കുഴപ്പമില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ നടത്തിയിരിക്കുന്ന ഒരു സർവേയിൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. താങ്കൾ അത് കണ്ടുകാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് ആ റിപ്പോർട്ട് കണ്ടപ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? പ്രത്യേകിച്ചും ഈ ഒരു ഗാർഹിക പീഡനത്തിനെതിരെ പ്രവർത്തിക്കുന്ന വൈഡ്രബൺ അംബാസഡറായി പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ എന്താണ് തോന്നുന്നത്?
എനിക്ക് ആ റിപ്പോർട്ട് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഇത് 69% സ്ത്രീകൾ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. എനിക്കതിൽ അത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അത് എന്നുള്ളതാണ് ഫസ്റ്റ് തോന്നിയത്. രണ്ടാമത്തത് അങ്ങനെ സ്ത്രീകൾ പറയുകയാണെങ്കിൽ തന്നെയും എനിക്ക് തോന്നിയിട്ടുള്ളത് അത് മറ്റുള്ളവരെ പറ്റി പറയാണ്, അവൾക്ക് അത് കിട്ടണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് പറഞ്ഞിട്ടുണ്ടാവേണ്ടത്. അത് വേറൊരു ചിന്തയായിരുന്നു. പിന്നെ അനദർ തിങ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ചിന്തിച്ചപ്പം എനിക്ക് തോന്നിയത് ഈ ഡൊമസ്റ്റിക് വയലൻസിൽ സംഭവിക്കുന്ന ഒരു ആസ്പെക്ട് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകൾ അവരെ തന്നെ ബ്ലെയിം ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ഇതിൽ. കാരണം അബ്യൂസ് ചെയ്യുന്ന ആള് അല്ലെ പെർപെട്രേറ്റർ അല്ലെങ്കിൽ ഹസ്ബൻഡ് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് സ്ത്രീകളെ വന്നിട്ട് അത് വിശ്വസിപ്പിക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഓസ്ട്രേലിയയിലും എല്ലാം തന്നെ ഏതൊരു റേസ് ആണെങ്കിലും അവർക്ക് ചിന്തയുള്ള ഒരു ഒരു സാധനമാണ് അത്. ചിലപ്പോൾ എന്റെ കുറ്റം കൊണ്ട് ഇനി ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അങ്ങനെ അതിന്റെ ബേസിസിൽ എന്റെ കുറ്റം കൊണ്ടായിരിക്കും എന്നുള്ള ഒരു ഫൗണ്ടേഷൻ തോട്ടിൽ നിന്ന് വെൻ യു ലുക്ക് അറ്റ് ഇറ്റ് സ്വാഭാവികമായിട്ടും അവർക്ക് പറയാം, അതിൽ തെറ്റില്ല, എന്റെ ഭർത്താവ് എന്നെ അടിക്കുന്നതിലോ എന്നെ മർദ്ദിക്കുന്നതിലോ തെറ്റില്ല എന്ന് അവർക്ക് പറയാനുള്ള ഒരു പ്രോബബ്ലി ദാറ്റ് കുഡ് ബി ദ റീസൺ അത്രയും വലിയൊരു ഇത് വന്നിട്ടുണ്ടാകാം.
തീർച്ചയായും സ്വാഭാവികം അത് വാർത്ത കാണുമ്പോൾ, റിപ്പോർട്ട് കാണുമ്പോൾ, ഹെഡ്ലൈൻ കാണുമ്പോൾ തോന്നുന്ന ഒരു സംശയം തന്നെയാണ്, 69% പേരും സ്ത്രീകൾ തന്നെ ഈ ഒരു ഗാർഹിക പീഡനത്തെ അനുകൂലിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. അതൊരു പക്ഷേ നേരിട്ട് ഗാർഹിക പീഡനം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടുകൂടിയുള്ളൊരു പ്രശ്നമായിരിക്കുമോ അത്?
ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കൾച്ചറിൽ നമ്മള് ഇപ്പോഴാണ് ഈ ഫാമിലി വയലൻസും ഡൊമസ്റ്റിക് വയലൻസും ഒക്കെ കേൾക്കാൻ തുടങ്ങി. ഞാനിപ്പം ഇവിടെ ഈ 10 വർഷത്തിൽ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ കേൾക്കാൻ തന്നെ തുടങ്ങിയത്. നാട്ടിലൊന്നും ഇതൊന്നും കേട്ടിട്ടേ ഇല്ല. സോ ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ കൾച്ചറിൽ നോക്കുകയാണെങ്കിൽ ഒരു ഹസ്ബൻഡോ അല്ലെ ഒരു അച്ഛൻ അല്ലെങ്കിൽ മൂത്ത ഒരു വീട്ടിലൊരു കാർണൂർ എന്ന് പറയുന്നത് ആണായിരിക്കും മെയിൻ ആള്. ആൻഡ് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് പെണ്ണുങ്ങൾക്ക്. അതിപ്പോ ഏതൊരു റിലിജൻ ആണെങ്കിലും ഏതൊരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും സ്ത്രീകൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനോ ഒരു ഒരു ഒപ്പീനിയൻ പറയാൻ പോലുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ്. സോ ആ കൾച്ചറിന് അങ്ങനെ ഒരു പാട്രിയാക്കൽ കൾച്ചറിന് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഇത് അബ്സല്യൂട്ട്ലി ഇത് ശരിയാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. സോ അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് എന്റെ അച്ഛൻ എന്നെ അടിക്കുന്നതോ അല്ലെ എന്റെ ഭർത്താവ് എന്നെ അടിക്കുന്നതോ അല്ലെ വഴക്ക് പറയുന്നതോ അല്ലെങ്കിൽ എന്നെ കൺട്രോൾ ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു കൾച്ചറിന്റെ ഭാഗമാണെന്നാ. പക്ഷെ ആ കൾച്ചർ ഇസ് നോട്ട്, അതിപ്പോ ഒരു അങ്ങനെ കൾച്ചർ ആക്കി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇത്രയും കാലത്ത്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഹാസ് ടു കണ്ടിന്യൂ.
തീർച്ചയായും. എന്തായാലും താങ്കൾ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയൻ ജനതയ്ക്കിടയിലാണല്ലോ പ്രവർത്തിക്കുന്ന വൈറ്റ്രൺ അംബാസഡറായിട്ട്. ഞാൻ ഓസ്ട്രേലിയൻ മലയാളികളുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു കേരളത്തിലെ വീട്ടമ്മമാരെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഓസ്ട്രേലിയയിലേക്ക് എത്തുമ്പോൾ മലയാളികൾക്ക്, പ്രത്യേകിച്ച് മലയാളി സ്ത്രീകൾക്ക് എത്രത്തോളം ഒരു അവബോധമുണ്ട് ഗാർഹിക പീഡനത്തെക്കുറിച്ചും അതിനെതിരെയുള്ള അവരുടെ അവകാശങ്ങളെക്കുറിച്ചും?
വളരെ കുറവെന്നാണ് ഞാൻ പറയുക, തീരെ ഇല്ലാന്ന് തന്നെ പറയാം. കാരണം നമ്മള് കൾച്ചറലി ആ കൾച്ചറിനാണല്ലോ നമ്മൾ വരുന്നത്. നമ്മളെല്ലാവരും തന്നെ ഇപ്പം ഇവിടെയുള്ളൊരു ഏതൊരു മലയാളിയാണെങ്കിലും ഇന്ത്യക്കാരാണെങ്കിലും ഓസ്ട്രേലിയയില് പുറത്തിറങ്ങുമ്പോഴാണ് നമ്മൾ ഓസ്ട്രേലിയയിലാണ് എന്ന് തോന്നുന്നത്. വീട്ടിനകത്തിരിക്കുമ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ്, നമ്മൾ മിംഗിൾ ചെയ്യുന്ന ഫ്രണ്ട്സ് എല്ലാം തന്നെ ഒരു ആ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളി ആ ഒരു കൾച്ചറിലാണ് ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെയുള്ള കൾച്ചർ തന്നെയാണ് നമ്മൾ വീട്ടിന്റെ അകത്ത് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. സോ അവയർനെസ്, ഈ ഫാമിലി വയലൻസിനെ പറ്റിയുള്ള ഒരു അവയർനെസ് എന്ന് പറയാൻ ഇല്ല എന്ന് തന്നെ പറയാം. എനിക്ക് പല ഇവന്റുകളിലും ഞാൻ പോയി സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സ്റ്റോൾസ് ഒക്കെ വെക്കുന്ന സമയത്ത് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഫാമിലി വയലൻസ് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വൈറ്റ് റിബൺ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 80% ആൾക്കാരും അത് കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. സോ എന്നിച്ച് 80% ആൾക്കാർ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ 80% അവരുടെ ഫാമിലിയിലോ ജീവിതത്തിലോ ഫാമിലി വയലൻസ് നടക്കുന്നില്ല, അല്ലെ കൺട്രോൾ നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പ്രോബബ്ലി നടക്കുന്നുണ്ടാവാം, ബട്ട് ദേ ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെന്നും ദേ ആർ നോട്ട് അവെയർ, അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ.
താങ്കളത് പറയുമ്പോൾ തോന്നാവുന്ന ഒരു സംശയം, നമ്മൾ ആദ്യം സംസാരിച്ച കാര്യം തന്നെയാണ്, അതേക്കുറിച്ച് അറിവില്ല അല്ലെങ്കിൽ അതേക്കുറിച്ച് അവബോധരല്ല എന്ന് പറയുമ്പോൾ എന്താണ് ഫാമിലി വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം എന്നതിൻ്റെ ഒരു പരിധിയിൽ വരുന്നതെന്ന കാര്യം. പലപ്പോഴും സംശയം തോന്നുന്ന ഒരു കാര്യമാണ്, മർദ്ദനമുണ്ടായാൽ, ഫിസിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള മർദ്ദനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഫാമിലി വയലൻസ് എന്ന രീതിയിൽ കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു കൾച്ചറിൻ്റെ കാര്യമെല്ലാം കൂടി പറഞ്ഞപ്പോൾ, നമ്മുടെയൊക്കെ കൾച്ചറിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഡൊമസ്റ്റിക് വയലൻസായി, ഗാർഹിക പീഡനമായി കണക്കാക്കപ്പെടാൻ കഴിയും ഓസ്ട്രേലിയൻ നിയമ പ്രകാരം?
എന്തൊക്കെ ഫാമിലി വയലൻസ് ആയിട്ട് കണക്കാക്കും എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അബ്യൂസ്, അബ്യൂസ് എന്നാണ് ഇതിന് മെയിൻ കാരണം. നമ്മളെല്ലാവരും തന്നെ ധരിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും തന്നെ മോസ്റ്റ് ഓഫ് അസ് ഫാമിലി വയലൻസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സ്റ്റീരിയോടൈപ്പ് ചെയ്യാണ് ഫിസിക്കൽ വയലൻസ് ആണ് എന്നുള്ളത്. ആവണമെന്നില്ല. ഫിസിക്കൽ വയലൻസ് ഇസ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് ദി എൻറ്റയർ ഫാമിലി വയലൻസ്. ബാക്കി വേറെ ഉള്ളത് ഫൈനാൻഷ്യൽ അബ്യൂസ് ആവാം, അല്ലെങ്കിൽ ഇമോഷണൽ അബ്യൂസ് ആവാം, വെർബൽ അബ്യൂസ്, സോഷ്യൽ അബ്യൂസ്, സെക്ഷുവൽ അബ്യൂസ്, അങ്ങനെ പലതും, സ്പിരിച്വൽ അബ്യൂസ്, അങ്ങനെ പലതും. ഇപ്പൊ ഫൈനാൻഷ്യൽ അബ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന, പൈസ കൺട്രോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ഭർത്താവായിരിക്കും. ഈ ഭർത്താവ് എന്ന് ഞാൻ പറയാൻ കാരണം, മോസ്റ്റ്ലി ഒരു 90% അല്ലെങ്കിൽ 95% മെൻ ആണ്, ഇറ്റ്സ് എ മെൻസ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ഭർത്താവ് എന്ന് പറയുന്നത്. ഇറ്റ് കുഡ് ബി ഏതോ വേ, ഇറ്റ് കുഡ് ബി ബോത്ത് പാർട്ണേഴ്സ്, ഓക്കെ, ഏത് പാർട്ണർ ആണെങ്കിലും. അപ്പം ഫൈനാൻഷ്യൽ അബ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, മോസ്റ്റ് ഓഫ് ദ കേസസ് ഭർത്താവാണ് കൺട്രോൾ ചെയ്യുന്ന പൈസ. അപ്പം നീ എവിടെ പോയി, എത്ര ചെലവാക്കി, എവിടെ ബില്ല്, എവിടെ എന്തിനാണ് ഈ എക്സ്ട്രാ ഒരു സാധനം വാങ്ങിയത് എന്നുള്ള ഒരു വെറുതെ ചോദിച്ചുകൊണ്ട് അത് ഫാമിലി വയലൻസ് ആവുമോന്നില്ല. ആ ചോദ്യത്തിൽ പല വൈഫ് ഇസ് സ്കേർഡ്, അല്ലെങ്കിൽ പേടിയാണ്, അയ്യോ അവര് എക്സ്ട്രാ ഒരു ഡോളർ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയണം, അല്ലെങ്കിൽ ഐ എം ആൻസറബിൾ ഫോർ ദാറ്റ്, അല്ലെങ്കിൽ ഈസ് ഗോണ്ട് സ്കോൾ മീ ഫോർ ദാറ്റ് എന്നുള്ള ഒരു പേടിയിലുണ്ടല്ലോ, അതാണ് ഫാമിലി ഫൈനാൻഷ്യൽ അബ്യൂസ് എന്ന് പറയുന്നത്. അത്രയും കൺട്രോൾ ചെയ്തിട്ട് ഭാര്യയ്ക്ക് ചെലവാക്കാൻ ഉള്ള ഒരു, ഈവൻ ദോ ഐ നോ കേസസ് വേർ ഈവൻ വൈഫ് വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും സാലറി കംപ്ലീറ്റും അക്കൗണ്ടിൽ, ജോയിന്റ് അക്കൗണ്ട് ആയിരിക്കാം, ഇറ്റ് ഇസ് കമ്മിങ് ഇൻ ടു എ ജോയിന്റ് അക്കൗണ്ട്, ആൻഡ് എത്രയാ ശമ്പളം, എത്രയാണ് അത് എങ്ങനെ ചെലവാക്കണമെന്നോ, അതിന് ചെലവാക്കാനുള്ള ഒരു അവകാശവും ഇല്ലാതെയാണ്. ബട്ട് ഷീ ഇസ് സ്റ്റിൽ വർക്കിംഗ്. അങ്ങനെ ഇമോഷണൽ അബ്യൂസ് ഓബ്വിയസ്ലി ഒരുപാടുണ്ട്. ഇമോഷണൽ ഓർ വെർബൽ അബ്യൂസ് എന്ന് പറയുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്യുക, ത്രെറ്റൻ ചെയ്യുക, ഇതൊക്കെ ഇമോഷണൽ അബ്യൂസിന്റെ കേസിൽ കുത്തുവാക്കുകൾ പറയുക, അല്ലെങ്കിൽ വഴക്ക് പറയുക. വഴക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ, ഇതിൽ എനിക്ക് ഏറ്റവും എനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഞാൻ പറയുന്നത് ഡോണ്ട് ഇന്റർപ്രിറ്റ് ഇൻ ടു അനദർ വേ വേർ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയായാലും ഇമീഡിയറ്റ്ലി അത് ഫാമിലി വയലൻസ്
ആയിരുന്നു.
താങ്ക് യു. കാരണം എന്ത് കാരണം വെച്ചാൽ, ഇമീഡിയറ്റ്ലി ഇതിന്റെ ഇന്റർപ്രിറ്റേഷന് ഒരു വഴക്ക് വന്ന് ഇമീഡിയറ്റ്ലി ഞാനിപ്പം വിളിക്കും പോലീസിന്, ഫാമിലി വയലൻസ് ആണ് എന്റെ വീട്ടിൽ നടക്കുന്നത് എന്നല്ല. വഴക്ക് ഇസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഫാമിലി ലൈഫ്. ആൻഡ് ഫാമിലി വയലൻസ് എപ്പോഴാണ് ഓർ അബ്യൂസ് എപ്പോഴാണ് ഉണ്ടാവുന്ന വെച്ചാൽ, ഈ വഴക്കിന്റെ ബേസിസിൽ പേടിയും ഫിയറും ഒരു കൺട്രോളിങ്ങും മാനിപ്പുലേഷനും ഡ്രാമ ഇങ്ങനെ ഇതൊക്കെ സംഭവിക്കുമ്പോഴാണ് അതൊരു ഫാമിലി വയലൻസ് അല്ലെങ്കിൽ ഒരു അബ്യൂസ് കാറ്റഗറിയിലേക്ക് വരുന്നത്. ഈ എല്ലാ ദിവസവും വഴക്കിടുന്ന ഈ നോർമൽ വഴക്കിടുന്നത് ഇറ്റ് ഇസ് നോട്ട് പാർട്ട് ഓഫ്, ഇറ്റ് ഇസ് നോട്ട് ഫാമിലി വയലൻസ്. ഈ കൺട്രോളിംഗിൽ സംസാരിക്കുമ്പം ഒന്ന് ഞാനിപ്പോ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ഉണ്ട്, സ്പിരിച്വൽ ഉണ്ട്. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ എപ്പൊ അമ്പലത്തിലോ പള്ളിയിലോ എപ്പൊ പോകണം, എപ്പൊ പ്രാർത്ഥിക്കണം, ഏത് ദൈവത്തിന് പോകണം, ഇതൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ വളരെ കോമൺ ആയിട്ട് മലയാളി ഗ്രൂപ്പിൽ കാണുന്ന ഒന്നാണ് എന്ത് ധരിക്കണം എന്നുള്ളത്. എവിടെ പോകുമ്പം എന്താണ്, ഭാര്യ ഏത് ഡ്രസ്സ് ഇടണം, എങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നുള്ള കൺട്രോൾ ചെയ്യുന്നത്. അഭിപ്രായം, അഗെയിൻ ലെറ്റ് മീ ക്ലാരിഫൈ ചെയ്യാം, അഭിപ്രായം പറയുന്നത് വേറെ, കൺട്രോളിങ് ചെയ്തിട്ട് ഈ ഡ്രസ്സ് തന്നെ ഇടണം അല്ലെങ്കിൽ ഇത് ഇടാൻ പാടില്ല എന്ന് പറയുന്നത് ആണ് അബ്യൂസ് ആയിട്ട് വരുന്നത്.
എനിക്ക് മനസ്സിലായ ഒരു കാര്യം കുറച്ചുകൂടി ഞാൻ ഒന്ന് ചുരുക്കി പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ, രണ്ട് വ്യക്തികൾ ഒരു വീടിനുള്ളിൽ താമസിക്കുമ്പോൾ രണ്ട് വ്യക്തികൾക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം നടന്നു കഴിഞ്ഞാൽ അതിനെ അബ്യൂസായി കണക്കാക്കാൻ കഴിയും എന്നുള്ളതാണ്.
ആ സ്വാതന്ത്ര്യ വെറുതെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുക എന്നല്ലല്ല,
അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ
മറ്റേയാളുടെ അബ്സല്യൂട്ട്ലി ഒരാളുടെ സ്വാതന്ത്ര്യം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെ മറ്റേയാൾ വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ, കൺട്രോളിംഗ് ആണ് അതിന്റെ കീ വേർഡ്. കൺട്രോളിംഗ്, നീ എന്ത്, നീ എങ്ങനെ ജീവിക്കണം, നീ എന്ത് ചിന്തിക്കണം എന്ന് പോലും ഞാൻ തീരുമാനിക്കും എന്ന് പറയുമ്പോഴാണ് അത് കൺട്രോളിംഗ് ആയിട്ട് വരുന്നത്.
തീർച്ചയായും സ്വാഭാവികമായിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു കൾച്ചറൽ സംസ്കാരത്തിൽ അറിയാൻ കഴിയാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു നോർമലാണ്, അത് അങ്ങനെയാണ് വേണ്ടതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞതിൽ പലതും. എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉള്ളത്, ഇത്തരത്തിലുള്ള ഒരു ഇമോഷണലായോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതികളിലൊക്കെ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേർ ഉണ്ടാകാം. അവർക്ക് എന്താണ് ഓസ്ട്രേലിയയിൽ നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കാൻ കഴിയുക എന്ന കാര്യം അറിയുന്നുമുണ്ടാകില്ല. താങ്കൾക്ക് എന്താണ് അവരോട് പറയാൻ കഴിയുക? എങ്ങനെയായിരിക്കാം അവർക്ക് അധികാരികളെ സമീപിക്കാൻ കഴിയുന്നത് പീഡനം നേരിടുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ?
ഇത് ഫസ്റ്റ് അതിന്റെ ആൻസർ വന്നിട്ട് അവെയർ ആകുക എന്നുള്ളതാണ്. ഇങ്ങനൊരു ലൈഫ് സ്റ്റൈലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, 10, 20, 25, 30 വർഷങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അറിയാ മേ ബി ഞാൻ എന്നെ ഇത് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ അവെയർ ആയി കഴിയുമ്പോഴാണ് യു നീഡ് ടു സീക്ക് സപ്പോർട്ട്. അത് സ്വന്തം ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കാതെ യു നീഡ് ടു ഹാവ് സപ്പോർട്ട്, യു നീഡ് സമൺ ടു ടോക്ക് ടു. ജനറലി വിമൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ദേ ഫൈൻഡ് ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും ഒരു സാന്ത്വനമായിട്ട് തോന്നുന്നത്, ഒരു കൺസോളിംഗ് ആയിട്ട് ഉണ്ടാകുക. സോ പ്രോബബ്ലി ഇഫ് യു ഹാവ് എ ഫ്രണ്ട് യു കുഡ് ടോക്ക് ടു ദ ഫ്രണ്ട്, നോട്ട് അത് ഒരു ഡ്രാമ ആക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് യു കൻ ടോക്ക് ടു എ ഫ്രണ്ട്. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് അഡ്വൈസ് ഐ വുഡ് ഗിവ്. അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല, ഓർ യു വോണ്ട് ടു ടേക്ക് ഇറ്റ് ലിറ്റിൽ മോർ ഫെർദർ, അങ്ങനെയാണെങ്കിൽ ഒരുപാട് സപ്പോർട്ട് ഏജൻസീസ് ഉണ്ട് ഇവിടെ. സോ ഒരു ഏജൻസി പറയുകയാണെങ്കിൽ 1-800 റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദേ വിൽ പ്രൊവൈഡ് യു ഓൾ ദി സപ്പോർട്ട്, എന്താണ് സിറ്റുവേഷൻ എന്നുള്ള അനലൈസ് ചെയ്തിട്ട് അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ പറഞ്ഞുതരും. പിന്നെ പോലീസ്, പിന്നെ അടുത്ത ലെവലിലേക്ക് ഒക്കെ പോകുമ്പോഴാണ് പോലീസ് കംപ്ലയിന്റ്, അതായത് ഒരുപാട് ഫിസിക്കൽ വയലൻസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോലീസിനെ വിളിക്കാം. പോലീസിനെ വിളിച്ചാലും പോലീസിനും ഒരു ഒരു പ്രയോറിറ്റി കാറ്റഗറിയാണ് ഈ ഫാമിലി വയലൻസ് എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ദർ ഇസ് ലോട്ട് ഓഫ് സപ്പോർട്ട്. പോലീസിനെ വിളിച്ച കൊണ്ട് ഉടനെ പിന്നെ അത് പ്രശ്നമായി, പിന്നെ നാട്ടിൽ അറിഞ്ഞു, പിന്നെ ഭർത്താവിൻ അങ്ങനെ ഇങ്ങനെ എന്നുള്ളതൊക്കെ അങ്ങനെ ആവണം എന്നില്ല. ഒരു ഇനീഷ്യൽ കോൺടാക്ടിന് ഡെഫിനറ്റ്ലി ദേ കാൻ കോൾ പോലീസ്. മെയിൻ ദി ഗവൺമെന്റിന്റെ മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ ഇസ് യുവർ ലൈഫ് അല്ലെങ്കിൽ കുട്ടികളുടെ, ഈ ഭാര്യയുടെയും കുട്ടികളുടെയും ലൈഫ് ത്രെറ്റൻഡ് ആണോ എന്നുള്ളതാണ് ഈ ഫാമിലി വയലൻസ് കാരണം. അതാണ് അവരുടെ പ്രൈമറി കൺസേണും. ഈ പോലീസ് വരുന്നതിന്റെ അവരുടെ ഉദ്ദേശം തന്നെ അതാണ് അവർ ഫസ്റ്റ് നോക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പോലീസിനെ വിളിക്കാൻ ഒരു ഒരു മടിയും വേണ്ട, ധൈര്യമായിട്ട് വിളിക്കാം. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലാത്ത സ്ഥിതിക്ക് യു ഓൺലി വോണ്ട് ആൻ അഡ്വൈസ് ഓർ ഗൈഡൻസ്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാൻ മാത്രമാണെങ്കിൽ യു കെൻ കോൾ 1-800 റെസ്പെക്ട്. ആ നമ്പറാണ് ജനറലി എല്ലാവർക്കും കൊടുക്കുന്നത്. അത് വിമൻ ആണെങ്കിലും ശരി, മെൻ ആണെങ്കിലും ശരി. പിന്നെ മെന്നിന് മെൻസ് റെഫറൽ സർവീസും അങ്ങനെയൊക്കെ ഉണ്ട്.
തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇതിൽ പല വിഷയങ്ങളും മുൻപൊരു അഭിമുഖത്തിൽ താങ്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതൊന്നുകൂടി കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. വളരെ നന്ദി ശ്രീ അജയ് രാംദാസ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിനെ.
താങ്ക്യൂ.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.